ഗ്രീഫ്, സങ്കടം. ഒരു നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും. അത് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വിചാരിച്ചു. അതിനെപ്പറ്റി ഞാനൊരു ആർട്ടിക്കിൾ ഇപ്പോൾ അടുത്ത് വായിച്ചു. അപ്പോൾ അതിലുള്ള ചില പോയിൻസും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ്, എനിക്ക് തോന്നുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഒരു ടോപ്പിക്കാണെന്ന് തോന്നുന്നു. കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ പോയിട്ടുണ്ടാവും, ചില വേണ്ടപ്പെട്ട ആൾക്കാർ പോവും. നമ്മൾ പോകുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ദേ വിൽ ഗോ ത്രൂ എ പീരിയഡ് ഓഫ് ഗ്രീഫ്. അപ്പോൾ ഇത് നമ്മൾ ഒരു രീതിയിലും നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാവാൻ പറ്റില്ല, നമുക്ക് ഡിറ്റാച്ച് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ആൾക്കാരുമായിട്ട് പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പം ഇത് എന്താ പറയുക, ഇപ്പം ഞാൻ നിങ്ങൾ നേരത്തെ വീഡിയോ ഐ മീൻ പോഡ്കാസ്റ്റ് കേട്ടിട്ടുണ്ടാവും റേനേൻ്റെ ഞാൻ ചെയ്ത്. പക്ഷെ അതല്ലാണ്ട് സ്പൗസസ് രണ്ട് പേര് അതിലൊരാൾ പോവുകയാണെങ്കിൽ, പാരൻസ് പോവുകയാണെങ്കിൽ, കുട്ടികൾ പോവുകയാണെങ്കിൽ, അതേപോലെ പിന്നെ സുഹൃത്തുക്കൾ, പല രീതിയിൽ ചിലപ്പം നമ്മളൊക്കെ വളരെ ആരാധിക്കുന്ന ചിലപ്പോൾ വല്ല സിനിമാ നടന്മാരോ നടിമാരോ അല്ലെങ്കിൽ എഴുത്തുകാരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിലുള്ള ഒരു കഥാപാത്രം ആ പുസ്തകത്തിൽ ആ കഥയിൽ ഇനി ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും പോലും സങ്കടം വരുന്ന നമ്മളൊക്കെ ഒരു 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 ഇമോഷൻസ് ധാരാളമുള്ള കൂട്ടത്തിൽ തന്നെയാണ്. അതില്ല എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാൽ മതി. പക്ഷെ അവരുടെ കാര്യം അറിഞ്ഞൂടാ, ഞാൻ നമ്മളെ മനുഷ്യന്മാരെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്കൊന്ന് അതിലൂടെയൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്തിങ്ങനെ പോവാം. ഹലോ, നമസ്കാരമുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ ടു പഹയൻ മീഡിയ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയാണ് കേൾക്കണമെന്നുണ്ടെങ്കിൽ, പ്ലീസ് ഡു അതിനൊരു സ്റ്റാറൊക്കെ കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ ഞാൻ ഒരു ഈ മാസത്തെ മൈക്രോ കോഴ്സ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നുള്ള വിഷയത്തിലാണ്. അത് പ്ലീസ് ഡു ഗോ ഹെഡ് ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ് ക്ലാസ്. ആ കോഴ്സ് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേൾക്കാം. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്ക് നമ്മളുടെ പല ബന്ധങ്ങളിൽ, ഇപ്പം സ്പൗസസ് ആയിട്ടുള്ള ആൾക്കാർ, ഒരുമിച്ച് പാർട്ട്നേഴ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരിൽ കുറേ കാലം കഴിഞ്ഞിട്ട് വയസ്സായിട്ട് ഒരാൾ പോവുക, ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കൂടെ ഇത്ര കാലം നമ്മൾക്ക്, അതായത് നമ്മൾ ഒറ്റയ്ക്ക് ജീവി, ആ വ്യക്തി ഇല്ലാണ്ട് ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഓർമ്മയില്ലാണ്ടേ പോവും. കാരണം ഇപ്പോൾ കലാകാലമായിട്ട് എല്ലാ വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ശരിയാണ്. ഇപ്പോൾ നമ്മൾ അച്ഛനമ്മമാരുടെ കൂടെയാണ് ജീവിക്കുന്നത്, അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഇപ്പോൾ വല്ലപ്പോഴും അച്ഛനും അമ്മയും, നമുക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ജീവിതത്തിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. സോ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട്. പക്ഷേ അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾ, കുറേ കാലം കുട്ടികൾ മരിക്കുക എന്നുള്ളതല്ല, ചിലപ്പം യാത്രയായിട്ട് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ഒരു വാക്യം, ഒരു ശൂന്യത ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന്, ഇപ്പം നമ്മളെ വീട്, ഇപ്പം എനിക്കൊക്കെ പണ്ട് ചെറുതാവുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിൽ ആരെങ്കിലും വരും വീക്കെൻഡിൽ, എന്നിട്ട് വീട്ടിൽ വീക്കെൻഡിന് വന്നിട്ട് ഇവർ ഞായറാഴ്ച തിരിച്ചു പോയി, എന്തോ ഒരു വിഷമാന്നറിയോ. കാരണം അത് ചെറുപ്പത്തിലെങ്കിണ്ടാ, നിങ്ങളാരും എനിക്ക് അറിഞ്ഞൂടാ, എനിക്കിങ്ങനെ ആൾക്കാർ വീട്ടിൽ വന്ന് രണ്ടു ദിവസം നിന്ന് പോകുന്ന സമയത്ത് വലിയ വിഷമമായിരുന്നു. ഇപ്പോഴും കുറേയൊക്കെ അങ്ങനെയാണ്, ഒരു ആരെങ്കിലും വന്നു പോകുന്ന സമയത്ത് ഒക്കെ വിഷമമുള്ള ഒരു ആൾക്കാർ ആയിരിക്കും, ഇവൻ എന്താ അത് ഫുൾ വിഷമത്തിൻ്റെ ആളാണല്ലോന്നുള്ളത്. അതല്ല, നമുക്ക് യു ഗെറ്റ് അറ്റാച്ച് ടു പീപ്പിൾ പ്രിറ്റി ഫാസ്റ്റ്, സോ യു ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതൊക്കെ ഇതൊന്നൊരു ഒരു മോശമായ കാര്യമൊന്നുമല്ല നമുക്ക്, ശരിയാണ്. നമ്മൾ കൂടുതൽ ഇമോഷണലാവാനും കൂടുതൽ ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ദോഷം ഉണ്ടാവും. പക്ഷേ അത് അടക്കി പിടിച്ചോണ്ടോ, അങ്ങനെ അടക്കി പിടിച്ച് വെച്ചിട്ടും കാര്യമില്ല. ഇപ്പം എനിക്ക് തന്നെ കഴിഞ്ഞ പ്രാവശ്യം, ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ പോഡ്കാസ്റ്റ്, ഞാൻ അന്ന് റേന പോയ അന്നാണ് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പോഡ്കാസ്റ്റ് കേട്ടിട്ട് അപ്പം അതിൻ്റെ ഒരു എൻ്റെ എല്ലാ രീതിയിലുള്ള വിഷമങ്ങളും ആ പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഉണ്ടായി. ഇപ്പോഴും എന്താ പറയുക, അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇറ്റ് ബിക്കംസ് സംതിങ് ഇൻ ദ പാസ്റ്റ് ആൻഡ് നമുക്ക് വിഷമിക്കാനും സങ്കടപ്പെടാനും ഒരു ഒരു പരിധി ഉണ്ടാവുകയാണ്. ദേർ ഇസ് എ ലിമിറ്റ് ബിയോണ്ട് ദാറ്റ് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ പല സമയത്തും ചില കാര്യങ്ങൾ ഭയങ്കര വിഷമം തോന്നുമ്പോൾ തന്നെ അത് നിരന്തരമായി വർഷങ്ങളോളം വിഷമ നിലനിൽക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ നിലനിൽക്കാൻ മതി. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ടൈമിന് വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവിധ വിഷമങ്ങളും കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇല്ലാണ്ടായി പോകും എന്നുള്ളതാണ്. ഞങ്ങൾ മനസ്സിലാക്കിയൊരു സാധനം, അന്ന് ഞാൻ വീഡിയോ ഐ മീൻ പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു സംഭവം, ആ നമ്മൾ ഇനിയൊരു നായക്കുട്ടീനെ കൊണ്ടുവരില്ല, ഉണ്ടാവില്ല, കാരണം എന്താ വെച്ചാൽ വലിയ പ്രശ്നമാണെന്നുള്ളത്. പക്ഷെ പിന്നെ അതിനൊക്കെ ആൾക്കാർ റിപ്ലൈ ചെയ്തിട്ട് നമുക്ക് പരിചയമുള്ള ഒരാൾ റിപ്ലൈ ചെയ്തിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ വേറൊരു നായക്കുട്ടീനെ കൊണ്ടുവരണം, കാരണം ഇത് ക്രിയേറ്റ് ചെയ്യുന്നൊരു വാക്യൂം ഉണ്ട്, ആ വാക്യൂം ഫില്ല് ചെയ്യാൻ വേറൊരു നായനെ തന്നെയേ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ എന്താ പറയുക ഒക്കെ നോക്കാൻ തുടങ്ങി. അപ്പം അത് നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഡെഡ് എൻഡ് അല്ല, ദർ ഇസ് എ വേ ടു മൂവ് ഫോർവേഡ് എന്നുള്ളത് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നൊരു സംഭവം. ഇത് പെറ്റ്സിൻ്റെ കേസിലേ പറ്റുള്ളൂ കേട്ടോ, നമുക്ക് നമ്മളുടെ ജീവിതത്തിലുള്ള മനുഷ്യന്മാർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ റീപ്ലേസബിൾ ആവില്ല. ഇതിവിടെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല, വാക്യൂം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ മരിച്ച സമയത്ത്, അമ്മയ്ക്ക് ഷീ വാസ് വെരി യങ് അറ്റ് ദ ടൈം, ഞങ്ങളും വളരെ ചെറുതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഗ്രീവിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ എന്താ പറയുക ചടങ്ങുകൾ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് അമ്മ ജോലിക്ക് പോയി തുടങ്ങി. കാരണം ജോലിക്ക് പോയില്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന അച്ഛനില്ല എന്നുള്ള ആ ഫാക്ടറ് ക്രിയേറ്റ് ചെയ്യുന്നൊരു വാക്യൂമുണ്ട്. ആ വാക്യൂമിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് വേറെ ആക്ടിവിറ്റീസ്, വിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് ടു ഗെറ്റ് ഇൻ ടു ദോസ് ആക്ടിവിറ്റീസ് വിച്ച് വിൽ അലൗ എസ് ടു ഫോർഗെറ്റ് ആൻഡ് മൂവ് ഫോർവേഡ് ഫാസ്റ്റർ. അതാണ് എൻ്റെ ഒരു സംഭവം. അതിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ചിലപ്പോൾ ഇതാണ്. ഇപ്പം ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം എനിക്ക് പരിചയമുള്ള, അതായത് ഓർമ്മകൾ അങ്ങോട്ട് പോകാൻ സമ്മതിക്കാണ്ടേ, അതായത് വസ്ത്രങ്ങളും പഴയതും അങ്ങനത്തെ ഒരു സാധനം അടച്ചു വെച്ച പെട്ടികളിൽ അടച്ചു വെച്ചിട്ട്, അതായത് ആ ഓർമ്മ വീട്ടിൽ നിന്നും പോവാതെ എങ്ങനെ സൂക്ഷിച്ച്, അതുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഗുണമുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഐ കനോട്ട്, നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കേസിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് വയ്ക്കുക എന്നുള്ളത് അത് ഒരു അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു ഒരു മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഐ തിങ്ക് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആര് പോയി കഴിഞ്ഞാലും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് ടു മൂവ് ഫോർവേഡ്. ശരിയാണ്, അന്ന് അമ്മ ജോലിക്ക് പോയപ്പോൾ ഒക്കെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു അതേ കണ്ടില്ലേ ഇത് ഭർത്താവ് മരിച്ച് പെട്ടെന്ന് തന്നെ ജോലിക്ക് പോയി. പക്ഷെ അങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് അന്ന് ഞാനത് കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ വി ആൾ വർ ഏബിൾ ടു കം ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമില്ല എന്നുള്ളതല്ല, വിഷമം എന്ന് പറയുന്ന മനസ്സിൻ്റെ ഉള്ള നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല വിഷമം. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷമം കാണിച്ചില്ലെങ്കിൽ വിഷമില്ല എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഐ തിങ്ക് ദിസ് ഓവർകമ്മിങ് ഗ്രീഫ് എന്നുള്ളത് അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ. അതും ഇപ്പം നമ്മളുടെ അച്ഛനമ്മമാരിൽ ആരെങ്കിലും മരിക്കുന്നതായാലോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സഹോദരൻ സഹോദരി ആരെങ്കിലും മരിക്കുന്നതായാലോ, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളിൽ ആരെങ്കിലും മരിക്കുന്നതായാലോ, നമ്മുടെ സുഹൃത്തുക്കളാരെയും മരിക്കുന്നതായാലോ, നമ്മുടെ പെറ്റ് മരിക്കുന്ന, ഇതിനെല്ലാം നമ്മളെന്ന വ്യക്തിയെ ബാധിക്കുന്നത് പല രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അത് ഏത് പ്രായത്തിൽ നടക്കുന്നു, എപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ മരിക്കുന്നതും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെങ്കിലും മരിക്കുന്നതും തമ്മിലും നമ്മളുടെ ഗ്രീഫിന് വ്യത്യാസം ഉണ്ടായിരിക്കാൻ മതി, അതിൻ്റെ ഒരു പാറ്റേണിന് വ്യത്യാസം ഉണ്ടായിരിക്കാൻ മതി. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നായക്കുട്ടി മരിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പം ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, ആ കോവിഡിൻ്റെ കാലത്ത് എത്ര ആൾക്കാരുടെ ജീവിതം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും ഇയാൾക്ക് നായ മരിച്ചിട്ടാണ് നായ ചത്തിട്ടാണ് ഇയാൾക്ക് പോഡ്കാസ്റ്റ് ഇടാൻ തോന്നിയത്. അല്ല, എൻ്റെ അടുത്തുള്ള, കാരണം നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള അതില്ലാതെ ആവുമ്പോഴാണ് നമുക്കത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ആവുക. അതല്ല, അങ്ങനെയല്ല എല്ലാം ഞാൻ ഒരേപോലെ കാണുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡിസോണസ്റ്റ് വേ ഓഫ് സേയിങ് ആയിരിക്കും. അങ്ങനെയല്ല, എന്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യുക നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ, അത് നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ് ഹാപ്പൻസ് മോർ. കാരണം നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവുകയാണ് വ്യക്തികളും കാര്യങ്ങളൊക്കെ തന്നെ. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മളിപ്പോഴും വളരെ സെൽഫിഷാണ്. നമ്മളുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നനുസരിച്ചാണ് നമ്മൾ എല്ലാ ലോകത്തിനെയും കാണുന്നത്. അല്ലാണ്ടുള്ളൊരു വിശാല മനസ്കതയോടുകൂടി കാണുന്നതല്ല. ഇൻകൺസിഡറേറ്റ് ആവരുത് എന്നേ ഇതാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ആർട്ടിക്കിളിൽ കിടക്കാം, ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒരു 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 മുഖപുര എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. ഇതിൽ ഇവർ കുറച്ച് പോയിൻറ്റ്സ് ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാനത് ആക്ച്വലി അങ്ങനെ കേട്ടത്. ആദ്യത്തെ പോയിന്റ്, റിമെമ്പർ ആൻഡ് സെലിബ്രേറ്റ് ദ ലൈഫ് ഓഫ് യുവർ ലൗഡ് വൺ എന്നുള്ളത്. സെലിബ്രേറ്റ് ദ ലൈഫ് എന്നുള്ള ഈ എന്താ പറയുക, നാട്ടിൽ ഇപ്പം എനിക്കറിയാം നാട്ടിലുള്ളപ്പോഴാണ് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ചിരി പാടില്ല. സെലിബ്രേഷൻ എന്നുള്ളൊരു വാക്കേ അവിടെ വരുന്നില്ല. കാരണം സെലിബ്രേഷൻ എന്നുള്ളതല്ല, നമ്മൾ മൗൺ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഒരാൾ മരിച്ചതിനെ മൗൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ MOURN. സെലിബ്രേറ്റ് ദ ലൈഫ് എന്ന് കേൾക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ടാണ്. ശരിക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതിൽ ആ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന, അതായത് ഫ്യൂണറൽ എന്ന് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സെലിബ്രേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ, ആൻഡ് ചിലപ്പോൾ അത് എന്താ പറയുക, നമ്മളുടെ മനസ്സിനെ ഒരു പോസിറ്റീവ് വഴിയിൽ തെളിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാക്ക് മാതിരിയായിരിക്കും നമ്മളിത് പറയുന്നത് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ ശരിയാണ്, നമുക്കൊക്കെ വിഷമം വരും, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെയാണ് എന്താ സെലിബ്രേറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ ഹൗ ലോങ് വിൽ യു മൗൺ ഫോർ എ പേഴ്സൺസ് ലീവിങ് യു, എത്ര കാലം. പക്ഷേ സെലിബ്രേഷൻ ഓഫ് ലൈഫോ, യു ക്യാൻ സെലിബ്രേറ്റ് എ പേഴ്സൺസ് ലൈഫ് ഓൾവേസ് അല്ലേ. അത് അതിനോട് എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടായിരിക്കാം മതി, ഇല്ല നമുക്ക് സെലിബ്രേഷൻ ഓഫ് ലൈഫ് എന്നുള്ളതല്ല, ഫ്യൂണറൽ എന്നുള്ള രീതിയിൽ തന്നെ പറയണം. അങ്ങനെ എന്താ, നമ്മൾ എല്ലാ വർഷവും ആ ദിവസം വരുന്ന സമയത്ത് നമ്മൾ വിഷമിച്ചിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ശരിയെന്ന് വിചാരിക്കുന്നത്. ഞാനിതിൽ പറഞ്ഞിരുന്നതിൽ ഇപ്പം ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് സെലിബ്രേഷൻ ഓഫ് ലൈഫ് എന്നുള്ളതായിരിക്കണം അത് ഓവർകം ചെയ്യുന്നതിൻ്റെ ഒരു ഇത് എന്നുള്ളതാണ് എനിക്കും തോട്ടുള്ളത്. രണ്ടാമത്തെ ഒരു അക്നോളേജ് യുവർ ഫീലിംഗ്. കാരണം ഗ്രീഫ്, സങ്കടം എന്ന് പറഞ്ഞാൽ വളരെ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ആക്ച്വലി ഉള്ള ചിന്തകൾ നമ്മൾ വേണ്ടാന്ന് വെക്കാൻ ശ്രമിക്കും, നമ്മളത് പുറത്ത് കാണിക്കാതിരിക്കാൻ. ആ നമുക്ക് വിഷമമുണ്ട് എന്നുള്ള പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് മോശമാണെന്നുള്ളതുകൊണ്ട് നമ്മളത് പുറത്ത് കാണിക്കാണ്ടിരിക്കുക. അത് ആ ഫീലിംഗ് പുറത്ത് കാണിക്കുന്നു കാണിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ കാര്യം. ഞാൻ പുറത്ത് കാണിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ, എല്ലാവരും അങ്ങനെ കാണിക്കണം എന്നുള്ളതൊന്നല്ല ഞാൻ പറയണത്. പക്ഷെ നമ്മളെങ്കിലും നമ്മൾ അക്നോളജ് ചെയ്യണം നമ്മളുടെ ഫീലിംഗ്, നമുക്ക് സങ്കടമുണ്ട് എന്നുള്ള കാര്യം നമ്മളെങ്കിലും അക്നോളജ് ചെയ്യണം. കാരണം ഏ സങ്കടമൊന്നുമില്ല, ഞാനിതിൻ്റെ ഒക്കെ അത് ജീവിച്ചിട്ട് ഭയങ്കരനാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അക്നോളജ് ദാറ്റ് യു ഹാവ് എൻ ഇമോഷണൽ ഫീലിംഗ്, വിഷമമുണ്ട്, സങ്കടമുണ്ട് എന്നുള്ള കാര്യം അത് അക്നോളജ് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. കാരണം അത് അക്നോളജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓണസ്റ്റായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുകയും കൂടിയാണ്. അത് നമ്മളുടെ ഒരു ഗ്രീവിങ് പ്രോസസ്സിൻ്റെ ഒരു പാർട്ടാണ് ഈ അക്നോളജ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആദ്യമൊക്കെ അക്നോളജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും, നമ്മളങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ആക്സെപ്റ്റ് ചെയ്യാനും അക്നോളജ് ചെയ്യാനും ശരിയല്ല, നമ്മളതിനെ ഫൈറ്റ് ചെയ്യാനൊക്കെ നോക്കും. ബട്ട് അറ്റ് സം പോയിന്റ് യു ഹാവ് ടു സ്റ്റാർട്ട് അക്നോളജിങ് ദ ഫീലിംഗ് എന്നുള്ളതാണ്. മൂന്നാമത്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചിന്തിക്കാതെ ഇരിക്കരുത്. വാട്ട് എവർ ബി ദ റീസൺസ്, ഒരാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കുന്ന അത് നമ്മളായാലും വേറൊരാളായാലും അവരുടെ പറയാൻ ഇതൊക്കെ വലിയ എളുപ്പാട്ടോ. നമുക്കിപ്പോൾ ഒരാളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചു ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇത് കാര്യമാക്കണ്ട, മൂവ് ഫോർവേഡ് എന്നൊക്കെ പറയാൻ വലിയ എളുപ്പമാണ് നമുക്ക്. പക്ഷേ നമ്മളുടെ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ പോകുന്ന സമയത്ത് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. പക്ഷെ എന്നാലും വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർസെൽഫ്. എന്തെങ്കിലും കുടിക്കുക, എന്തെങ്കിലും കഴിക്കുക എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം ഐ തിങ്ക് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ടേക്കിംഗ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം തിരിച്ച് ജോലിയിലേക്ക് കയറുക, തിരിച്ച് അതേമാതിരി ട്രൈ ബാക്ക് ഡൂയിങ് യുവർ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരിച്ച് കിടക്കുക, ഇതൊക്കെ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് മാത്രമാണ്. ടേക്കിംഗ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യട്ടെ, ഇവിടെ കിടന്ന് ഞാൻ അങ്ങ് സങ്കടം നടിക്കട്ടെ എന്നുള്ള രീതിയിലല്ല. നമ്മളുടെ ജീവിതം എങ്ങനെയായിരുന്നു അതിൽ നിന്നും, കാരണം അതാണ് പോയ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവുക. നമ്മൾ ജീവിതകാലം മുഴുവൻ അത് ആലോചിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിൽ ജീവിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതല്ല. ഒരു നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ വിട്ടുപോയ ആരും ഒരിക്കൽ പോലും ആഗ്രഹിക്കില്ല നമ്മൾ അവരുടെ ഓർമ്മയിൽ നമ്മളുടെ ജീവിതം ഇല്ലാണ്ടാക്കണം, അത് നമ്മൾ പൂർണ്ണമായി ജീവിക്കാതെ ഇങ്ങനെ അങ്ങനെ ആരും വിചാരിക്കില്ല അല്ലേ. അപ്പം നമ്മൾ നമ്മളുടെ കാര്യം ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ സ്നേഹിച്ച ആൾക്കാർ വിട്ടുപോകുന്നത് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമാണ്. ചിലപ്പോൾ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് എടുക്കണം. ചിലപ്പോൾ നമുക്ക് ഒരു വ്യക്തി പോയത് കൊണ്ട് ഉണ്ടാവുന്ന ചില റെസ്പോൺസിബിലിറ്റീസ് ഒബ്ലിഗേഷൻസ് ഉണ്ടാവും, അത് നമ്മൾ ഏറ്റെടുക്കാൻ ശ്രമിക്കണം. സോ ടേക്കിംഗ് കെയർ ഓഫ് ഔർസെൽവ്സ്. നാലാമത്തെ ഇവർ പറയുന്നൊരു സംഭവം ഹെൽത്തി ഡയറ്റ് കഴിക്കണം. നമ്മൾ ഭക്ഷണം ഹെൽത്തി ആണെങ്കിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ ഗ്രീഫ് വന്നു കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ധാരാളം, നമുക്ക് ഒരു സങ്കടം വന്നു, ഒരാൾ മിസ്സായി പോയി, നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഡിപ്രഷനൊക്കെ വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പോലെ ആൾക്കാർ ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചിട്ട് അത് പിന്നെ അതിൻ്റേതായിട്ടുള്ള ഫിസിക്കലും സൈക്കോളജിക്കലും ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക്, ഒരു ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറൊരു പ്രശ്നത്തിലേക്ക് മാറിപ്പോകുന്നൊരു സംഭവം. അപ്പം ആ സമയത്ത് ഗ്രീവിങ് ടൈമിൽ നമ്മളുടെ ഫുഡ്, നമ്മളുടെ ഡയറ്റ് ഹെൽത്തി ആണോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ അതേമാതിരി തന്നെ ഇങ്ങനെ ജീവിച്ചാൽ മതി, പക്ഷെ അത് ഹെൽത്തി ആണ് എന്നുള്ളതാണ്. അപ്പം ഇവർ പറയുന്ന ഇന്നത്തെ കാര്യത്തിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്, കുറേ ഷുഗറി ഫുഡ്, കുറേ ആൽക്കഹോൾ. ആൽക്കഹോളൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ്, ഗ്രീവിങ് സമയത്ത് ആൾക്കാർ എന്താ നാട്ടിൽ ദേവദാസൻ്റെ കഥ പല പല ആൾക്കാർ സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവദാസായി നടക്കുക എന്നുള്ള പ്രണയ പ്രേമ നൈരാശ്യത്തിൽ കുടിച്ച് 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 ജീവിതം നശിപ്പിക്കുന്ന ഒരു സംഭവം. അത് പ്രേമ നൈരാശ്യത്തിൻ്റെ മുകളിലാണ് കേട്ടോ, ഒരാൾ മരിച്ചിട്ടും കൂടിയല്ല. പക്ഷെ എന്നാലും ഹെൽത്തി ഫുഡ്സ് എടുക്കണം, അത് ഡിപ്രഷനെ കൗണ്ടർ ചെയ്യാനും ഒക്കെ സഹായിക്കും. സോ ഡിപ്രഷനും അതേപോലെ നമ്മളുടെ മാനസിക തളർച്ച ഉണ്ടാവുന്ന രീതിയിൽ അതിലേക്ക് പോസിബിലിറ്റീസ് ഉള്ള ഫുഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കഹോളൊക്കെ. അപ്പോൾ അതിലേക്ക് കടക്കാതിരിക്കുക. നമ്മൾ കുടിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കുടിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഗെറ്റ് മൂവിങ്. അത് ഗെറ്റ് മൂവിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് പല കാരണങ്ങളുണ്ടായിരിക്കും. ഒന്ന് നമ്മൾ ജോലിക്ക് പോവുക എന്നുള്ളതായിരിക്കാം മതി, അല്ലെങ്കിൽ എക്സസൈസ് സ്റ്റാർട്ട് സം എക്സസൈസസ്. കാരണം നമ്മളെ ബോഡി ഹീല് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും, നമ്മളെ മനസ്സ് ഹീൽ ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അതിന് നമുക്ക് ചില ആക്സെപ്റ്റൻസും ചില റിയാലിറ്റീസ് മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആവും. അതേപോലെ തന്നെ നമ്മളുടെ ആക്ച്വൽ ഡേ ടു ഡേ ആക്ടിവിറ്റി ഷുഡ് ബി മോർ ആക്റ്റീവ് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പം സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഗ്രീവിങ് ടൈമിൽ എക്സസൈസ് വേണ്ടാന്ന് വ്യക്തിയല്ല, അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഗെറ്റ് മൂവിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ദറ്റ് ഗ്രീഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ എന്നാണ് പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും, അതാണ് ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടാകുന്നത്. നമുക്കൊരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, നമ്മളത് ചെയ്തില്ല എന്ന്, നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുക. അല്ലെങ്കിൽ നമ്മളുടെ ആ വ്യക്തി ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള നമ്മളെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന തെറ്റുകൾ അതിപ്പോൾ വീണ്ടും വീണ്ടും ഓർമ്മയിൽ വന്നിട്ട് നമുക്ക് ഓ അത് വേണ്ടിയിരുന്നില്ല ഇത് വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് വീണ്ടും വീണ്ടും നോക്കുക. ആ ഒരു ഇൻസ്റ്റൻസ് നമ്മളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നിട്ട് നമുക്ക്, പക്ഷെ അതൊന്നും അൺപ്രഡിക്റ്റബിളാണ് ഗ്രീഫ് എന്ന് പറയുന്നത്. അൺപ്രഡിക്റ്റബിൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇങ്ങനത്തെ ഒരു ഇവൻച്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ ബ്ലെയിം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല നമ്മളുടെ കൺട്രോളിൻ്റെ അപ്പുറത്താണ് ഈ പലപ്പോഴും നമ്മളുടെ ഫീലിംഗ്. നമുക്കൊരാൾ പോയി കഴിഞ്ഞിട്ടുണ്ടാവുന്നൊരു വിഷമം തന്നെ നമ്മളെ കൺട്രോളിൻ്റെ അപ്പുറത്താണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇതിൽ പല രീതിയിലും ആൾക്കാർ, മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്നൊക്കെ ആൾക്കാർ കൗൺസിലിങ്ങിന് പോകും. കാരണം ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് നമ്മളുടെ കൺട്രോളിലിരുന്നു കൊണ്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റാണ്ടിരിക്കും. നമുക്ക് ആരോടെങ്കിലും സംസാരിക്കേണ്ട ആവശ്യമുണ്ടാവും. ആ സംസാരിക്കുന്ന വ്യക്തിയിൽ നിന്നും നമ്മൾ ഓപ്പണായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്ന വഴിയാണ് നമുക്ക് ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് കടക്കുക. ആൻഡ് ദിസ് ഇസ് ദെയർ ത്രൂ ഔട്ട്. നമ്മൾ ഒരു ഗ്രീഫിന്ന് ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സഹായങ്ങൾ ഉണ്ടാക്കുക. ആ സഹായങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഹാവ് ടു ബി വെരി പേഷ്യൻ്റ് എന്നുള്ളതാണ്. നമുക്ക് ഇതൊരു പെട്ടെന്നൊരു സ്വിച്ച് ഇട്ട് ഓണാക്കുന്ന മാതിരി അത്ര പെട്ടെന്ന് വി മൈറ്റ് നോട്ട് ബി ഏബിൾ ടു റീബൗണ്ട് ബാക്ക് ആൻഡ് ബൗൺസ് ബാക്ക് ടു വാട്ട് വി ഹാവ്. ഇതൊരു സ്ലോ പ്രോസസ്സായിരിക്കും, ചിലപ്പം ചിലവർക്ക് പലർക്കും പല പേസിലായിരിക്കും. ഇപ്പം ഞാൻ എന്താ പറയുക, റെയ്ന പോയൊരു സമയത്ത് തന്നെ ഞങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ പല രീതിയിലാണ് കണക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പല ആൾക്കാരുടെയും ഗ്രീവിങ് ആൻഡ് ആ പ്രോസസ്സ് വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ നമ്മളെ വിട്ടുപോകുന്നതും ഒരു മൃഗം നമ്മളെ വിട്ടുപോകുന്ന ഒരു പെറ്റ് വിട്ടുപോകുന്നതും തമ്മിലൊരു ഒരു വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യൻ നമ്മളെ വിട്ടുപോകുമ്പോൾ, നമ്മളെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തിയാകുമ്പോൾ, ആ മെമ്മറീസിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ വേറെ കുറേ മെമ്മറീസ് ഉണ്ട് അല്ലേ. നമ്മളുടെ ധാരാളം വളരെ ഒരു ഒരു മൾട്ടിപ്പിൾ പ്ലെയിനിലാണ് നമ്മളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ളത്. എഴുത്തിൻ്റെ, നമ്മളുടെ എന്താ എതിരഭിപ്രായങ്ങളുടെ, ആർഗ്യുമെൻസിൻ്റെ, സ്നേഹത്തിൻ്റെ, സംഭാഷണങ്ങളുടെ, ഇതിൻ്റെയൊക്കെ പല പല പ്ലെയിനിലുള്ള ചില റിലേഷൻഷിപ്സിൻ്റെ ഇതുണ്ട് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരു പെറ്റാവുന്ന സമയം എന്താ വെച്ചാൽ, ആ റിലേഷൻഷിപ്പിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ ആസ്പെക്ട്സും അത് നമ്മളെ മനസ്സിൽ മാത്രമാണ്. അതല്ല, കാരണം എന്താ വെച്ചാൽ നമ്മളോട് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു വേൾഡിലാണ് ഈ പെറ്റ് ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പം അത് പല ആൾക്കാർക്കും വ്യത്യസ്തമായിരിക്കും. അത് ഇപ്പം ഞങ്ങളെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മോളെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു, മോനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഞാനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഉഷെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു ദ വേ വി ഹാവ് കൺസീവ്ഡ് ഓർ വേ വി അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഗ്രീവിങ് പ്രോസസ്സും ഹീലിംഗ് പ്രോസസ്സും വ്യത്യാസമുണ്ട്. വേറൊരു നായയെ നോക്കുന്നത് വഴിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഹീലിംഗ് പ്രോസസ്സ് ഒരേപോലെ വന്നത് എന്ന്. അല്ല, ആക്ച്വലി അതുകൊണ്ട് തന്നെ അവളുടെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നു, മൂന്നാല് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ത്രൂ ദ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ഒരു 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 ആളനക്കം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യും. പോയി താമസിക്കുക, കൂടെ നിൽക്കുക എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു സ്വിച്ച് ഇട്ട് ഓണാക്കി ഓഫാക്കുന്നത് പോലെ ദാറ്റ്സ് നോട്ട് ഹൗ വി ഹാവ് ടു ബി പേഷ്യൻ്റ് വിത്ത് അവേഴ്സ് എന്നുള്ളത്. പിന്നെ ഇതിൽ റീച്ചിങ് ഔട്ട് ടു അതേഴ്സ് ഹൂ ഹാവ് ഡെൽറ്റ് വിത്ത് എ ലോസ്. അതായത് ഇതേപോലെ തന്നെയുള്ളൊരു ഗ്രീവൻസ് കൂടെ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഗുണകരമായിരിക്കും എന്നുള്ളത്. അത് എനിക്ക് മുമ്പെന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ കുട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസ്, കുട്ടി നഷ്ടപ്പെട്ട പാരൻസിൻ്റെ ഒരു ഗ്രൂപ്പ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് നമ്മളുടെ ഒരു വിഷമം എന്ന് പറയുന്നത് ഈ ലോകത്ത് നമ്മൾക്ക് മാത്രമുള്ളൊരു വിഷമമല്ല, വേറെ ആൾക്കാർക്കുമുള്ളതാണ്. നമ്മളൊരൊറ്റപ്പെട്ടൊരു അനുഭവം ഇല്ലാണ്ട് തോന്നുമെന്നുള്ളതാണ് അത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കേസിൽ ഇപ്പം റേനല്ലാതെ ആയപ്പോൾ ഞങ്ങളുടെ ഒരു അടുത്ത സുഹൃത്ത്, അവരുടെ ഇതേ ടൈപ്പ് നായ തന്നെയായിരുന്നു, ഒരു വർഷം മുമ്പേറ്റെയാണ് പോയത്. അപ്പോൾ അവർ വിളിച്ചു, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചു. പിന്നെ ആ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഹീല് ചെയ്യാമെന്നുള്ളത്. അതേപോലെ തന്നെ വേറെയും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിന് ഇതേപോലെ തന്നെ നായ ഉണ്ടായിരുന്നു. അപ്പം ആ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു മേ ബി ദേ ആർ ഡീലിംഗ് വിത്ത് എ ലോസ് അറ്റ് ദാറ്റ് ടൈം, ഓർ ദേ ഹാവ് ഡെൽറ്റ് വിത്ത് ദാറ്റ് ലോസ് ബിഫോർ. അവരുമായിട്ടുള്ള സംസാരം, സംഭാഷണങ്ങൾ വളരെയേറെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഐ തിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം, ദാറ്റ് സീക്കിംഗ് ഔട്ട് സപ്പോർട്ട്. അതിപ്പം നമ്മൾ പ്രൊഫഷണൽ സപ്പോർട്ട് സീക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ സപ്പോർട്ട് ഗ്രൂപ്പുകളുണ്ട്, അവിടേക്ക് പോവുക, പിന്നെ നമ്മളുടെ ഡോക്ടറുമായി സംസാരിക്കുക, എല്ലാ രീതിയിലും ഐ തിങ്ക് സീക്കിംഗ് ഔട്ട് സപ്പോർട്ട്. കാരണം നമുക്കൊക്കെ വേറൊരാളുടെ സപ്പോർട്ട്, നമ്മൾ വൾണറബിളാണ്, നമ്മൾ ഇമോഷണലാണ്, നമുക്ക് വേറൊരാളുടെ സപ്പോർട്ട് വേണമെന്നൊക്കെ വിചാരിക്കുന്നത് മോശമാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലും കൂടിയാണ് ചില സമയത്തൊക്കെ നമ്മൾ ജീവിക്കുന്നത്. അതായത് കരഞ്ഞാൽ നമുക്ക് വീക്കാണ് എന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാലൊക്കെ വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒളിപ്പിച്ച് വെച്ച് ബോട്ടിലപ്പ് ചെയ്ത് ജീവിക്കേണ്ട ഗതികേട് കുറേ ആൾക്കാർക്കുണ്ട് നമ്മളെ സമൂഹത്തിൽ. അപ്പോൾ അതിലൊന്നും അർത്ഥമല്ല യു കൻ ഓൾവേസ് ബി വൾണറബിൾ ആൻഡ് സീക്ക് ഔട്ട് ഹെൽപ്പ് ഫ്രം അതർ പീപ്പിൾ എന്നുള്ളത്. നമ്മൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സിനിമകളിലെ നായകന്മാർ കരയുകയും വിഷമം അഭിനയിക്കുകയും നടിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷെ എന്തോ സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമ്മളത് കാണുന്നില്ല, എൻ്റെ സിനിമ അത് കണ്ടുകൊണ്ട് നമ്മൾ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമ്മളെയൊക്കെ കളിയാക്കുന്ന ഒരു സമയമായിരുന്നു ഒരു കാലത്തൊക്കെ. പിന്നെ ഫൈനലി ഇറ്റ് ഈസ് അബൌട്ട് ആക്സെപ്റ്റിംഗ് ദ റിയാലിറ്റി, അതായത് ഇതാണ് യാഥാർത്ഥ്യം, ആ വ്യക്തി ഇല്ല, സോ ആ വാക്യൂം അത് ദാറ്റ് ഹാസ് ടു ബി റീപ്ലേസ് വിത്ത് സംതിങ്. വ്യക്തിയെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, പക്ഷേ അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വാക്യൂം, ആ ഒരു ശൂന്യത, അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും, അത് ഫില്ല് ചെയ്യാൻ പറ്റും. റീപ്ലേസ് അല്ല, ശൂന്യതയെ റീപ്ലേസ് ചെയ്യല്ല, ശൂന്യതയെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നത് ആ രീതിയിലാണ് നമ്മളൊരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ഇപ്പം നമ്മളുടെ സ്പൗസായാലും കുട്ടികളായാലും നമ്മൾ ആ ശൂന്യത ഫില്ല് ചെയ്യുന്നത് പലപ്പോഴും വേറൊരു വ്യക്തിയെ കൊണ്ടുമായിരിക്കില്ല, ആ ശൂന്യത ഫില്ല് ചെയ്യുന്നത് വേറൊരു എൻഗേജ്മെൻറ്റ് കൊണ്ടായിരിക്കാൻ മതി, വേറെ ആക്ടിവിറ്റി കൊണ്ടായിരിക്കാൻ മതി, ഒരു ഗോളും ഒരു ലക്ഷ്യം കൊണ്ടായിരിക്കാൻ മതി. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു ഒരാളുടെ നമ്മളെ വിട്ടുപോകുന്ന ഇവരുണ്ടാക്കുന്ന ശൂന്യതയെ ഫില്ല് ചെയ്യുന്നത് വഴിയാണ് നമ്മളൊരു ആ റിയാലിറ്റി എന്താ പറയുക, ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നത്, ആ ന്യൂ റിയാലിറ്റി ദറ്റ് ദിസ് ഇസ് ഹൗ തിങ്സ് ആർ ഗോയിങ് ടു ബി എന്നുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ ഈയൊരു പോഡ്കാസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്, ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിക്കും, ഇതൊക്കെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത രണ്ട് പോഡ്കാസ്റ്റ് ഞാൻ പഠിത്തു വായിച്ച രണ്ട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ പോഡ്കാസ്റ്റുകളുടെ കൂടെ അടുത്ത പോഡ്കാസ്റ്റുകൾ എന്താ എന്നുള്ളത് നിങ്ങൾക്കൊരു നേരത്തെ കുട്ടിയെന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. രണ്ട് പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചത്. ഒന്ന് ദ ബയേഴ്സ് ഓഫ് വാർ എന്ന് പറഞ്ഞൊരു പുസ്തകം. അത് അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സോഷ്യൽ മീഡിയ ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ ഒരു വെപ്പൺസ് അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ടെക്നോളജി വെച്ചിട്ടുള്ളൊരു വാർഫെയർ നടക്കുന്നുണ്ട്, ഗ്രേ വാർ എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഒരു പുസ്തകമാണ്. അത് ഗൂഗിളിൻ്റെ എന്താ പറയുക പോളിസി ഹെഡ് ചെയ്തിരുന്ന കൃഷി എഴുതിയൊരു പുസ്തകമാണ്. പിന്നൊരു പുസ്തകം മാസ്റ്റേഴ്സ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞ റീഡ് ഹോഫ്മാൻ, ലിങ്ക്ഡിൻ തുടങ്ങിയ റീഡ് ഹോഫ്മാൻ എഴുതിയ ഒരു ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ അടുത്ത രണ്ട് എപ്പിസോഡ് നമുക്ക് ഒന്ന് നമ്മൾ വയസ് ഓഫ് വാറും പിന്നൊന്ന് റീഡ് ഹോഫ്മാൻ്റെ മാസ്റ്റേഴ്സ് ഓഫ് സ്കെയിലും ആണ് ഉണ്ടാവുക. ആൻഡ് ദെൻ വിൽ ഗെറ്റ് ബാക്ക് ഇൻ ടു നമ്മളുടെ ആർട്ടിക്കിൾസൊക്കെ ആയിട്ട്. ചില ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് നിങ്ങൾക്കും തോന്നുന്നുണ്ട് എന്തെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ, അതായത് നമ്മളത് വായിച്ചാൽ ഒരു മെച്ചമുണ്ടാവുന്നൊരു സംഭവമായിരിക്കണം, മുമ്പ് പറഞ്ഞിട്ടുള്ളതാണോന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷെ എന്തായാലും എന്തെങ്കിലും ഐഡിയാസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ദറ്റ് ബി റിയലി ഗുഡ്. ലെറ്റ് അതർ പീപ്പിൾ നോ ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവരെ അറിയിക്കുക. ആൻഡ് പ്ലീസ് ഡു ഫോളോ ദ യൂട്യൂബ്, അവിടെ മൈക്രോ കോഴ്സുകളുണ്ട്. ലെറ്റ്സ് ട്രൈ ടു ബി എ ബിറ്റ് ലിറ്റിൽ ബെറ്റർ ദാൻ വാട്ട് വി വർ യെസ്റ്റർഡേ, ഇന്നലത്തേനെക്കാട്ടും ലേശം നന്നാവാൻ നോക്കാം, ഇന്ന് നാളെ കുറച്ചും കൂടെ നന്നാവാം. ബി കണ്ടന്റ്, ബി ബെൻ പോസിറ്റീവ്, സ്റ്റേ സേഫ് ആൻഡ് പ്ലീസ് ബി കൈൻഡ്. നവൻ അങ്ങനെയാക്കാം.